السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم زيننا بزينة الإيمان وجعلنا هداة مهتدين. اللهم أحسنت خلقنا فأحسن خلقنا. اللهم إنا نعوذ بك من منكرات الأعمال والأخلاق والأهواء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد، بريم الله سهودرن غلي يمسل لدارتك غلي റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിക്കുന്ന അൽ ഉർജൂസത്തുൽ മീഇയ എന്ന കവിതയുടെ വിശദീകരണമാണ് നാം പഠിച്ചു വരുന്നത്. ഇതിൽ അടുത്ത നമുക്ക് വിശദീകരിക്കാനുള്ള വരി എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക.
بسم الله الرحمن الرحيم. ثم بنى بابنة خير صحبه وشرع الأذان فاقتدي به.
ثم بنى بابنة خير صحبه. رسول الله صلى الله عليه وسلم ജീവിതത്തിൽ മദീനയിൽ വെച്ചുണ്ടായ സുപ്രധാനമായ ഒരു സംഭവമാണ് ഈ പറഞ്ഞത്. ثم بنى بابنة خير صحبه. പിന്നെ ബന ബിബ്നതി ഖൈർ സഹബിഹി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവരുടെ അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുമായി വീട് കൂടുകയുണ്ടായി. മക്കയിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരുമായി ഒരുമിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസം ആരംഭിക്കുന്നത് മദീനയിൽ വെച്ചാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ സംബന്ധിച്ച് വിശദമായി അതേക്കുറിച്ചുള്ള ചില സംശയങ്ങൾക്ക് മറുപടിയും മറ്റും നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ചില മതനിഷേധികൾ അവരെ പോലെയുള്ള ചില നജീസുകൾ ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾക്ക് വിശദമായ മറുപടി ചില ദർസുകൾക്ക് മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു. അത് കേൾക്കാത്തവർ അത് കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. വശറ അൽ അദാന ഫഖ്തദി ബിഹി. ശേഷം ഇവിടെ പറഞ്ഞ മറ്റൊരു സംഭവം, വശറ അൽ അദാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദാൻ അഥവാ നിസ്കാരത്തിനു വേണ്ടിയുള്ള വാങ്കുവിളി അള്ളാഹുവിന്റെ കൽപ്പനയാൽ നിയമമാക്കുകയുണ്ടായി. അതും മദീനയിൽ വെച്ചാണ്. ഫഖ്തദി ബിഹി, ആ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ പിൻപറ്റിക്കൊള്ളുക, അല്ലെങ്കിൽ ആ അദാൻ നിസ്കാരത്തിലേക്കുള്ള വിളി അത് നീ പിൻപറ്റുക. അങ്ങനെയും ആ വാക്കിന് അർത്ഥം പറയാവുന്നതാണ്. നോക്കൂ, മക്കയിൽ വെച്ച് തന്നെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, സംശയമില്ല. അഞ്ചു നേരത്തെ നിസ്കാരം അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനുവേണ്ടി വിളിക്കുക, അതാ വാങ്കുവിളി എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അത് നിയമമാക്കപ്പെടുന്നത്, അത് ആരംഭിക്കുന്നത് മദീനയിൽ വെച്ചാണ്. നോക്കൂ, അത് സംബന്ധിച്ചുള്ള ചില ഹദീസുകൾ നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ അദാൻ എന്ന് പറയുന്നത്, വാങ്കെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സുപ്രധാനമായ അടയാളങ്ങളിലൊന്നാണ്. ഒരു നാട്ടിൽ ഇസ്ലാമുണ്ട്, അവിടെ മുസ്ലിമീങ്ങളുണ്ട്. എന്നതിനുള്ള അടയാളമാണ് അവിടെ വാങ്കുലി മുഴങ്ങി കേൾക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങളിൽ ഒരു നാട്ടിലേക്ക് സൈന്യവുമായി ചെന്നാൽ അവിടെ അദാൻ കേൾക്കുന്നുണ്ടോ വാങ്ക് കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുമായിരുന്നു. അവിടെ വാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ, അദാൻ കേൾക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിന്റെ നാടാണ്, അവിടെ ആക്രമിച്ചുകൂടാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യുദ്ധങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതി. അതാണ്, അത് ഇസ്ലാമിന്റെ ചിഹ്നമാണ്, ഇസ്ലാമിന്റെ അടയാളമാണ്. വാങ്ക് വിളിക്കുക എന്നത് ശ്രേഷ്ഠമായ ഒരു അമലാണ്. അത് കേൾക്കുന്ന ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ വസ്തുക്കളെല്ലാം ആരാണോ വാങ്ക് വിളിച്ചത് അയാൾക്ക് വേണ്ടി നാളെ പരലോകത്ത് ശുപാർശ പറയുന്നതായി നമ്മൾ മത്സരിച്ച് മുന്നേറേണ്ട ഒരു അമലാണ്. മനസ്സിലായില്ല? അതിന്റെ ശ്രേഷ്ഠത ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിനുവേണ്ടി ആളുകൾ മത്സരിക്കുമായിരുന്നു. അത്രയും ശ്രേഷ്ഠമായ പ്രവർത്തനമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇമാമത്തിന്, ഇമാമ് നിൽക്കുന്നതിന് ഈ ശ്രേഷ്ഠത, ഇത്ര ശ്രേഷ്ഠത പറയപ്പെട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഇമാമ് നിൽക്കുന്നതിന് വാങ്കുവിളിക്കുള്ള ശ്രേഷ്ഠത വന്നതുപോലെ വന്നിട്ടില്ല. അത് പിശാചിന് സഹിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. പിശാചി അദാൻ കേൾക്കുമ്പോൾ ഓടിക്കളയും, ഇഖാമത്ത് കേൾക്കുമ്പോൾ അവൻ ഓടിക്കളയും, സഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മുൻഗാമികളിൽ ചിലർ പൈശാചികമായ ചില ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അദാൻ വിളിക്കുമായിരുന്നു, വാങ്കു വിളിക്കുമായിരുന്നു. കാരണം പിശാചിനത് സഹിക്കാൻ സാധിക്കുകയില്ല. നോക്കൂ, ഇന്നും പിശാചുക്കൾക്കത് സഹിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ജിന്നിലും ഇൻസുലും പെട്ട ചില പിശാചുക്കൾ ഇത് കണ്ട് ചില മുസ്ലിമീങ്ങളിൽ തങ്ങളുടെ ദീനിനെ കുറിച്ച് യാതൊരു അഭിമാനവുമില്ലാത്ത ചില ആളുകൾ എന്നാൽ പിന്നെ നമുക്ക് അദാനങ്ങ് അവസാനിപ്പിച്ചു കളയാമെന്ന് തീരുമാനിച്ച ഖേദകരമായ വാർത്തകൾ നമ്മൾ പല സ്ഥലത്തും കേട്ടുകൊണ്ടിരിക്കുക. ഉച്ചത്തിൽ വാങ്ക് വിളിക്കാൻ അനുവാദമുള്ള സ്ഥലങ്ങളിൽ പോലും, അതിന് ബൈക്കും മറ്റും ഉപയോഗിക്കാൻ അനുവാദമുള്ള സ്ഥലങ്ങളിൽ ചില ആളുകൾ തീരുമാനിക്കത്രേ, എന്ത് ഇനി നമുക്ക് വേണ്ടതില്ല, മെഷീനിന്റെ ഉള്ളിൽ മാത്രം കേൾപ്പിച്ചാൽ മതി, ധാരെ തൃപ്തിപ്പെടുത്താനാണ്. ആരാണ് ഇവർ തൃപ്തിപ്പെടുത്തുക? ആർക്കാണ് അദാൻ കേട്ടാൽ അലോസരം ഉണ്ടാവുക? നല്ല ആളുകൾക്കാണോ? ഒരിക്കലുമല്ല. അതൊരിക്കലും നല്ല ആളുകൾക്ക് അലോസരം ഉണ്ടാക്കുന്ന വാക്കുകളല്ല. അല്ലാഹു അക്ബർ, ആർക്കാണത് അലോസരം ഉണ്ടാക്കുക? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആർക്കാണത് ബുദ്ധിമുട്ടുണ്ടാക്കുക? അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സലാഹ് ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആർക്കാണത് ബുദ്ധിമുട്ടുണ്ടാക്കുക? നേരായ മനസ്സുള്ള ശുദ്ധ പ്രകൃതിയുള്ള ആർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ വാങ്കിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരായത്തുണ്ട്, അത് സൂറത്തുൽ മാഇദയിലെ ആയത്താണ്. നിങ്ങൾ നിസ്കാരത്തിനു വേണ്ടി വിളിച്ചാൽ, നിസ്കാരത്തിനു വേണ്ടിയുള്ള നിദ, അതേക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആയത്താണിത്. ഏത് സൂറത്തിലാണ്? സൂറത്തുൽ മാഇദ. നിങ്ങൾ നിസ്കാരത്തിനു വേണ്ടി വിളിച്ചാൽ ഇത്തഖദൂഹ ഹുസുവ വലഇബ, അവരത് ആ വിളിയെ, നിസ്കാരത്തിനു വേണ്ടിയുള്ള വിളിയെ, അതിനെ അവർ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അവർ വിവരമില്ലാത്ത, കാര്യം ഗ്രഹിക്കാത്ത ഒരു കൂട്ടരാണ് എന്നതാണ് അതിന്റെ കാരണം. ഇതാണ് അദാനെ കുറിച്ച്, ബാങ്കിനെ കുറിച്ച് ഖുർആനിൽ വന്ന ആയത്ത്. എന്നാൽ ഖുർആനിൽ മറ്റൊരിടത്തുകൂടി അദാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രത്യേക നിസ്കാരത്തിന്റെ അദാൻ മാത്രമാണ്, ഒരു നിസ്കാരത്തിന്റെ വാങ്ക് മാത്രം. ഏതായിരിക്കും അത്? ആ ബറക്കല്ലാഹു ഫീക്, സൂറത്തുൽ ജുമഅയിൽ ജുമഅയുടെ വാങ്കിനെ കുറിച്ച്. يا ايها الذين امنوا اذا نودي للصلاه يوم الجمعه എന്ന് പറയുന്ന ആയത്ത്. യൗമൽ ജുമഅയിൽ, ജുമഅയുടെ വാങ്കി വിളിക്കപ്പെട്ടാൽ നിങ്ങൾ നിസ്കാര അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വേഗം ചെല്ലുക, കച്ചവടം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ആയത്ത്. അത് പക്ഷേ ജുമായുടെ ബാങ്കിനെ കുറിച്ചാണ്. നോക്കൂ എങ്ങനെയാണ് ഇന്ന് അദാനിന്റെ ആരംഭം, ബാങ്കിന്റെ ആരംഭം എങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ജനങ്ങൾ ഒരുമിച്ച് മസ്ജിദുകളിൽ ജമാഅത്തിന് ആദ്യം കൂടിയിരുന്നത് അവരിങ്ങനെ ആ സമയത്ത് നിസ്കാരത്തിന്റെ സമയമായാൽ എല്ലാവരും സമയം ശ്രദ്ധിച്ച് നിസ്കാരത്തിന്റെ സമയമായാൽ മസ്ജിദിൽ എത്തിച്ചേരുക എന്നൊരു രീതിയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ അവർക്കിടയിൽ പിന്നീട് സംസാരം വന്നു, നിസ്കാരത്തിന്റെ സമയമായെന്ന് അറിയിക്കുന്ന എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്താലോ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, കാനൽ മുസ്ലിമൂന ഹീന ഖദിമുൽ മദീന, മുസ്ലിമീങ്ങൾ മദീനയിലെത്തിയ സന്ദർഭത്തിൽ യജ്തമിഊന ഫയതഹയ്യനൂന അസ്സലാഹ, അവർ നിസ്കാരത്തിന്റെ സമയം നോക്കി അതിനുവേണ്ടി ഒരുമിച്ച് ചേരുകയായിരുന്നു പതിവ്. ലൈസ യുനാദാ ലഹ, ബാങ്ക് വിളിക്കുമായിരുന്നില്ല. ഒരു ദിവസം അവർ അതേക്കുറിച്ച് സംസാരിച്ചു, അതേക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടായി. ഫഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, ഇത്തഖിദു നാഖൂസൻ മിസ്ല നാഖൂസിൻ നസാറ, നസ്രാനികളുടെ മണിയടി പോലെ, അവരുടെ മസ്ജിദിൽ മണിയടിക്കുക എന്നുണ്ടല്ലോ, അതുപോലെ ഒരു മണി നമുക്ക് സ്വീകരിച്ചാലോ, ഒരു ബെല്ല് സ്വീകരിച്ചാലോ. വേറെ ചിലർ പറഞ്ഞു, ബൽ ബൂഖൻ മിസ്ല ഖർനിൽ യഹൂദ്, യഹൂദികൾ ഒരു കാഹളത്തിൽ ഊതുകയാണ് ചെയ്യുക, അതുപോലൊന്ന് നമുക്ക് സ്വീകരിച്ചാലോ. ഫഖാല ഉമർ, ഇപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവല തബഅസൂന റജുലൻ യുനാദി ബിസ്സലാ, നിങ്ങൾക്ക് അത് വിളിച്ചു പറയാൻ ഒരാളെ ഏൽപ്പിച്ചുകൂടെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ബിലാൽ ഖും ഫനാദി ബിസ്സലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞു, ബിലാൽ ബാങ്ക് നിസ്കാരത്തിന് വേണ്ടി വിളിച്ചുകൊള്ളുക, നിസ്കാരത്തിന് വേണ്ടി വിളിച്ചുകൊള്ളുക. ചില റിവായത്തുകളിൽ കാണാം ഈ മണിയടിക്കുക അതുപോലെ ഊതുക ഇതൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന്, അതുപോലെ തീ കത്തിക്കുക, ഇങ്ങനെയൊക്കെ പല ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ അതൊന്നുമല്ല, ഒരാൾ വിളിച്ചു പറയുക എന്നതായിരുന്നു തീരുമാനിച്ചത്. പണ്ഡിതന്മാർ പറയുന്നു, ആദ്യം അത് ഈ പറയുന്ന അദാനിന്റെ ബാങ്കിന്റെ നമ്മളിന്ന് വിളിക്കുന്ന ബാങ്കിന്റെ പദങ്ങളായിരുന്നില്ല വിളിച്ചു പറഞ്ഞിരുന്നത്, മറിച്ച് ആവിഷ്കാരത്തിന്റെ സമയമായി അസ്സലാത്തു ജാമിഅ പോലെയുള്ള പദങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് എന്നാണ്. എന്നാൽ പിന്നീടത് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി അദ്ദേഹം അദാൻ സ്വപ്നത്തിൽ കാണുകയാണ്. ഇമാം അബൂദാവൂദും മറ്റും ഉദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, لما امر رسول الله صلى الله عليه وسلم بالناقوس يعمل ليضرب به الناس لجمع الصلاه النبي صلى الله عليه وسلم നിസ്കാരത്തിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ ഒരു മണിയടി അത് നിശ്ചയിക്കാൻ തീരുമാനിച്ചപ്പോൾ, പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം അങ്ങനെയല്ല, മറിച്ച് അങ്ങനെ ഒരു ചർച്ച അവിടെ ഉണ്ടായി, അങ്ങനെ ഒരു ആലോചന അവിടെ ഉണ്ടായി. ആ സമയത്ത് طاف بي وانا نائم رجل يحمل ناقوسا في يده. عبد الله بن زيد رضي الله عنه പറയുന്നു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എന്താണ് കാണുന്നത്? ഒരാൾ ഒരു കയ്യിൽ ഒരു മണി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്, നിൽക്കുകയാണ്. فقلت يا عبد الله, ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അതബിഉ الناقوس, നീ ഇത് വിൽക്കുന്നു? قال وما تصنع به, അയാൾ ചോദിച്ചു, നീ ഇത് കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞു, നദ്ഉ ബിഹി ഇല സ്സലാഹ, നിസ്കാരത്തിന് ജനങ്ങളെ വിളിക്കാനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഫല അദുല്ലുക അലാ മാ ഹുവ ഖൈറു മിൻ ദാലിക, അതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ഫഖുൽതു ലഹു ബലാ, ഞാൻ പറഞ്ഞു, അതെ. ഖാൽ ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, തഖൂൽ, നീ പറയുക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് اشهد ان محمد رسول الله اشهد ان محمد رسول الله حي على الصلاه حي على الصلاه حي على الفلاح حي على الفلاح الله اكبر الله اكبر لا إله إلا الله. قال ثم استأخر عني غير بعيد ثم قال അദ്ദേഹം കുറച്ചു സമയം കഴിഞ്ഞു എന്നിട്ട് വീണ്ടും പറഞ്ഞു വതഖൂൽ ഇദാ അഖംതസ്സലാ ഇദാ അഖംതസ്സലാ നിസ്കാരത്തിന് ജനങ്ങൾ നിൽക്കാനുള്ള സമയമായാൽ നീ എന്തു പറയുക വതഖൂൽ ഇദാ അഖംതസ്സലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഷഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഹയ്യ അലസ്സലാ ഹയ്യ അലൽഫലാഹ് ഖദ് ഖാമത്തിസ്സലാഹ് ഖദ് ഖാമത്തിസ്സലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് فلما اصبحت راويله ايبول اتيت رسول الله صلى الله عليه وسلم يعني الله عند رسول صلى الله عليه وسلم يدريق چندو فاخبرته بما رايت يعني كنت سوپنم نبي اريت فقال انها لرؤيا حق ان شاء الله اذ ഒരു ഹഖായ സ്വപ്നമാണ് ഇതൊരു പാഴ്കിനാവല്ല മറിച്ചത് റബ്ബ് കാണിച്ചു തന്ന നല്ല യഥാർത്ഥ സ്വപ്നമാണ് പുലരേണ്ട സ്വപ്നമാണ് നീ എന്ത് ചെയ്യുക ഫഖും മഅ ബിലാൽ ബിലാലിന്റെ അരികിൽ ചെല്ലുക ഫഅൽഖി അലൈഹി മാ റഅയ്ത നീ സ്വപ്നത്തിൽ കണ്ടതെന്തോ അത് ബിലാലിന് അതുപോലെ പറഞ്ഞു കൊടുക്കുക ഫൽയുഅദ്ദിൻ ബിഹ് ബിലാൽ അത് വിളിച്ചു പറയട്ടെ വാങ്ങി കൊടുക്കട്ടെ ഫഇന്നഹു അൻദാ സൗതം മിൻക കാരണം ബിലാൽ നിന്നെക്കാൾ നല്ല ശബ്ദമുള്ള ആളാണ് നിന്നെക്കാൾ ആളുകൾക്ക് എത്തുന്ന ശബ്ദമുള്ള ആളാണ് സ്വപ്നം കണ്ട അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിനെ അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദാൻ ഏൽപ്പിച്ചത് മറിച്ച് ആരെയാണ് ബിലാലിനെ എന്തുകൊണ്ടാണ് വാങ്ങി വിളിക്കുക എന്നത് അതിൽ മറ്റൊരു കാര്യം ആവശ്യമുണ്ട് എന്താണത് എന്താണ് നല്ല ശബ്ദം വേണം അഥവാ കൂടുതൽ ദൂരത്തേക്ക് എത്തുന്ന ശബ്ദം വേണം ബിലാലിന് അതുണ്ടായി അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിലാലിനെ അത് ഏൽപ്പിച്ചത് ഫഖുംതു മഅ ബിലാൽ ഫജഅൽതു ഉൽഖീഹി അലൈഹി വയുഅദ്ദിനു ബിഹ് ഞാനത് ബിലാലിന് പറഞ്ഞു കൊടുത്തു ബിലാൽ അത് ആ പദം ഉപയോഗിച്ച് ജനങ്ങളെ വിളിക്കാൻ ആരംഭിച്ചു ഫസമിഅ ദാലിക ഉമർ ഇബ്നുൽ ഖത്താബ് വഹുവ ഫി ബൈതി ഫഖറജ യജുറു റിദാഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരം അറിഞ്ഞപ്പോൾ ചട്ടം അത് വലിച്ചു ഉമർ വന്നു അഥവാ പെട്ടെന്ന് ഉമർ വന്നു വയഖൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ പറയുകയാണ് വല്ലദി ബഅതക ബിൽ ഹഖ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ താങ്കളെ ഹഖുമായി അയച്ച റബ്ബ് തന്നെ സത്യം ലഖദ് റഅയ്തു മിസ്ല മാ റആ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് കണ്ടതെന്തോ അതുപോലെ സ്വപ്നം ഞാനും കണ്ടിട്ടുണ്ട് ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലില്ലാഹിൽ ഹംദ് അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് സ്തുതി പറഞ്ഞു നോക്കൂ നിങ്ങൾ ഇവിടെ ഇബ്ൻ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു അദാൻ സ്വപ്നം കാണുകയാണ് എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടതുകൊണ്ടല്ല ആ അദാൻ ആ വാങ്ക് ഇസ്ലാമിലെ ഇബാദത്തായി നിശ്ചയിക്കപ്പെട്ടത് പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചതുകൊണ്ടാണ് അല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചതുകൊണ്ടാണ് നബിമാരുടെ സ്വപ്നം അത് വഹ്യാണ് നബിമാരുടെ സ്വപ്നം അത് വഹ്യാണ് നമ്മൾ സ്വപ്നം കണ്ടാൽ അത് ചിലപ്പോൾ സത്യമായി പുലർന്നേക്കാം സ്വപ്നത്തിന്റെ ചില ഇനങ്ങളെ കുറിച്ച് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഒരാളുടെ സ്വപ്നം കൊണ്ടും ദീനിൽ ഒരു നിയമം പുതിയതായി ഉണ്ടാവുകയില്ല ഒരാളുടെ സ്വപ്നവും ദീനിൽ തെളിവല്ല ഒരാൾ സ്വപ്നം കാണുകയാണ് ഇതാ പുതിയൊരു ഇബാദത്ത് ഉണ്ടാക്കാൻ പുതിയ എന്തെങ്കിലും ഒരു ഇബാദത്ത് ഉണ്ടാക്കാൻ ഒരാൾ സ്വപ്നം കാണുകയാണ് ഒരാൾ പറയുകയാണ് മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഞാൻ ഒരു ഇബാദത്ത് സ്വപ്നത്തിൽ കണ്ടു എന്താണത് മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ആരൊന്നും തിന്നാൻ കുടിക്കാൻ പാടില്ല പ്രത്യേക നോമ്പ് അള്ളാഹുക്ക് വേണ്ടി റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി പാടുണ്ടോ പാടില്ല അയാൾ എത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ പോലും അയാൾ എത്ര വിവരമുള്ളയാളാണെങ്കിൽ പോലും അയാൾ എത്ര ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്ന ആളാണെങ്കിൽ പോലും ദീനിൽ ഒരു കാര്യവും ഒരു നിയമവും ഒരാളുടെ സ്വപ്നവും കൊണ്ടും സ്ഥാപിക്കപ്പെടുകയില്ല മനസ്സിലായില്ലേ ദീനിന്റെ നിയമനിർമ്മാണത്തിൽ ആരുടെ സ്വപ്നത്തിനും യാതൊരു പങ്കുമില്ല അള്ളാഹുവിന്റെ നബിമാരുടെ സ്വപ്നത്തിനൊഴികെ അള്ളാഹുവിന്റെ നബിമാരുടെ സ്വപ്നം അത് വഹിയാണ് അള്ളാഹുവിന്റെ വഹിയാണ് ഇങ്ങനെ നോക്കൂ, അദാൻ അത് നിശ്ചയിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങുവിളിക്കു വേണ്ടി പ്രത്യേകം ആളുകളെ നിശ്ചയിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിൻ, നബിയുടെ വാങ്ങുവിളിക്കുന്നയാൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ആരെ പേരാണ് വരിക? ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. എന്നാൽ ബിലാലിനെ കൂടാതെ വേറെയും മുഅദ്ദിനുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. ബിലാലിനെ കൂടാതെ ഉണ്ടായിരുന്ന മറ്റൊരു മുഅദ്ദിൻ, ഒരു മുഅദ്ദിന്റെ പേര് ആരാണ് പറയുക? അബ്ദുല്ലാഹി ഉമ്മി മക്തൂം, ബറകല്ലാഹു ഫീ. അബ്ദുല്ലാഹി ഉമ്മി മക്തൂം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനുകളിൽ ഒരാളായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ നോമ്പിനെ കുറിച്ചുള്ള ഹദീസ്? നോമ്പിനെ കുറിച്ചുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബിലാലിന്റെ അദാൻ കേട്ടാൽ നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ടതില്ല, ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതില്ല. ഫജറിന് രണ്ട് അദാൻ, രണ്ട് വാഗുകൾ കൊടുക്കാറുണ്ടായിരുന്നു എന്ന്. ഒന്ന് ഫജറിന്റെ സമയമാകുന്നതിന് മുൻപ്, അതെന്തിനാണ്? നേരത്തെ രാത്രി നിസ്കാരവും മറ്റും നിർവഹിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അല്പം വിശ്രമിക്കാൻ ആ വാങ്ക് സഹായിക്കും. അതുപോലെ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് പിന്നെ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം ഫജറിന്റെ സമയമായാൽ അദാൻ കുടിക്കും, വാങ്ക് കുടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലിന്റെ അദാനിൽ നിങ്ങൾ ഭക്ഷണം നിർത്തേണ്ടതില്ല. ബിലാൽ രാത്രിയാണ് വാങ്ക് കുടിക്കുന്നത്, അഥവാ രാത്രി അവസാനിച്ചിട്ടില്ല. എന്നാൽ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം അന്ധനായ സഹാബിയാണ്. അദ്ദേഹത്തോട് അസ്ബഹ്ത അസ്ബഹ്ത, അതാ ഫജർ ആയിട്ടുണ്ട് എന്ന് ആളുകൾ ബോധ്യപ്പെട്ട് പറഞ്ഞാലേ അദ്ദേഹം അദാൻ വിളിക്കുകയുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ അദാൻ കേട്ടാൽ ഫജറായി, പകൽ അഥവാ നോമ്പ് തുടങ്ങേണ്ട സമയമായി, സുബഹ്നിസ്കാരത്തിന്റെ നേരമായി എന്ന് ഉറപ്പിക്കാം. അബ്ദുല്ലാഹി ഉമ്മി മക്തൂം മുഅദ്ദിനാൻ. ഇപ്പൊ നോക്കപ്പൊ വേണമെങ്കിൽ ഒരു മസ്ജിദിൽ എന്ത് ചെയ്യാം? ഒന്നിലധികം മുഅദ്ദിനുകളെ വാങ്ങുകൊടുക്കാൻ ഒന്നിലധികം ആളുകളെ നിശ്ചയിക്കാം, യാതൊരു കുഴപ്പവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുഅദ്ദിനുകളിൽ മറ്റൊരാൾ അബൂ മഹ്ദൂറ എന്നുപേരുള്ള സഹാബിയാണ്. അബൂ മഹ്ദൂറ അൽ ജുമഹി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മക്കയിലെ മസ്ജിദുൽ ഹറാമിലെ മുഅദ്ദിനായി നിശ്ചയിച്ചു. മസ്ജിദുൽ ഹറാമിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ മുഅദ്ദിനായിരുന്നു ആര്? അബൂ മഹ്ദൂറ അൽ ജുമഹി റളിയല്ലാഹു അൻഹു എന്ന സഹാബി. നാലാമതൊരു മുഅദ്ദിൻ കൂടി ഉണ്ടായിരുന്നു, അത് സഅദ് അൽ ഖറബ് എന്നുപേരുള്ള സഹാബിയാണ്. അദ്ദേഹത്തിന്റെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഈ ഉത്തരവാദിത്വം നിർവഹിച്ചവരായിരുന്നു. അദാൻ വാങ്ക് അവരുടെ കുടുംബത്തിൽ പിൽക്കാലക്കാരായ ആളുകൾ വരെ ചെയ്തു വന്നിരുന്നു. സഅദ് ഇബ്നു ആയിദ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. സഅദുൽ ഖറബ് എന്നറിയപ്പെട്ടിരുന്നത് ഖറദ് എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിന്റെ ഇലയാണ്, ചില സംഗതികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലയാണത്. അത് അദ്ദേഹം വിൽപ്പന നടത്തിയിരുന്നു, അതുകൊണ്ടാണ് സഅദുൽ ഖറദ് എന്നറിയപ്പെടുന്ന സഹാബിയാണ്. സഅദ് ഇബ്നു ആയിദ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അമ്മാർ ഇബ്നു യാസർ എന്ന സഹാബിയുടെ അടിമയായിരുന്നു, പിന്നീട് മോചിപ്പിക്കപ്പെട്ടു. അദ്ദേഹം ഖുബാ മസ്ജിദിലെ മുഅദ്ദിനായിരുന്നു, ഖുബാ മസ്ജിദിലെ മുഅദ്ദിനായിരുന്നു, വാങ്ങി വിളിക്കുന്ന ആളായിരുന്നു സഅദുൽ ഖറദ്. മസ്ജിദുൻ നബവിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഇല്ലാത്തപ്പോൾ അദ്ദേഹം അദാൻ വിളിച്ചിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം ബിലാൽ ഷാമിലേക്ക് പോയി. ബിലാൽ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് ശേഷം ഷാമിലേക്ക് പോവുകയുണ്ടായി, മദീനയിൽ നിന്നില്ല. ആ സമയത്ത് ബിലാലിന് പകരം മസ്ജിദുൻ നബവിയിൽ മുഅദ്ദിനായി ഉണ്ടായിരുന്നത് ഈ സഹാബിയാണ്, സഅദുൽ ഖറദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി. നോക്കൂ, ഇതാണ് അദാനിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത രണ്ട് വരികൾ
ശ്രദ്ധിക്കുക.
وغزوة الأبواء بعد في صفر وغزوة الأبواء أبواء يدهما بعد وذن شاشا في صفر صفر ما ستل هذا وفي الثانية الغزو اشتهر إذا بولي هجرة نندام ما ستل പ്രസിദ്ധമാണ് യുദ്ധങ്ങൾ. അതിലൊരു യുദ്ധമാണ് ഈല ബുവാത്ത്. ബുവാത്ത് എന്ന പ്രദേശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച സൈനിക നീക്കം. ثم ബദർ, പിന്നെ ബദർ. ബദർ എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന ബദർ യുദ്ധമല്ല, അതിനു മുമ്പ് നടന്ന ബദറിൽ തന്നെ നടന്ന ചെറിയൊരു സൈനിക നീക്കമുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശം. വവജബ തഹവ്വുൽ ഖിബ്ല, പിന്നെ ഖിബ്ല മാറ്റം സംഭവിച്ചു. ഫി നിസ്ഫി റജബ്, റജബ് മാസം പകുതിയിൽ അഥവാ ഹിജ്റ രണ്ടാം വർഷം റജബ് മാസം ഖിബ്ല മാറ്റം. നേരത്തെ മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും തിരിഞ്ഞിരുന്നത്. പിന്നീട് മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയിലേക്ക് തിരിയാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. അങ്ങനെ ഖിബ്ല മാറി. നോക്കൂ, ഇത്രയും കാര്യങ്ങളാണ് ഈ കേട്ട ഈ കവിതയുടെ വരികളിൽ ഉള്ളത്. നോക്കൂ, ഇവിടെ ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലില്ലാതിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം ആരംഭിക്കുകയാണ്. എന്താണത്? എന്താണ് ഇതിനെ കേൾക്കാത്ത ചില കാര്യമാണ് ഈ വരികളിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടില്ല. എന്താണ്? യുദ്ധങ്ങളാണ്, സൈനിക നീക്കങ്ങളാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ സൈനിക നീക്കങ്ങൾ, യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ, അതിന്റെ ചരിത്രം ഇവിടെയാണ് ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജ്റക്ക് ശേഷം മക്കയിൽ അള്ളാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു യുദ്ധത്തിനോ മുശ്രിക്കുകളുമായുള്ള കായികമായ പോരാട്ടത്തിനോ സായുധമായ ബലാബലത്തിനോ അള്ളാഹു അനുവാദം നൽകിയിരുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വതആല അനുവാദം നൽകിയിരുന്നില്ല. മറിച്ച് ഇസ്ലാമിലെ യുദ്ധങ്ങളും സൈനിക നീക്കങ്ങളും എല്ലാം ആരംഭിക്കുന്നത് മദീന ഹിജ്റക്ക് ശേഷം. മദീനയിൽ ഇസ്ലാമിന്റെ സാമ്രാജ്യം, ഇസ്ലാമിന്റെ രാജ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണത്തിന് കീഴിൽ സ്ഥാപിക്കപ്പെട്ടതിനു ശേഷം മാത്രമാണ്. ഇത് മനസ്സിലാക്കാതിരുന്നാൽ ധാരാളം കുഴപ്പങ്ങളിൽ, വലിയ അബദ്ധങ്ങളിൽ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ അകപ്പെട്ടു പോകും. ഏത് കാലത്തും അത് ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിലെ യുദ്ധത്തെക്കുറിച്ചുള്ള അബദ്ധ ധാരണകൾ വലിയ നാശവും നഷ്ടവുമാണ് മുസ്ലിമീങ്ങൾക്ക് വരുത്തി വെക്കുക. ആദ്യ മുസ്ലിമീങ്ങൾക്കാണത് നഷ്ടം വരുത്തി വെക്കുക. കാരണം അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരാണ്. മക്കയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കപ്പെട്ടത് എന്താണ്? എന്താണ് അള്ളാഹു നബിയോട് കൽപ്പിച്ചത്, സഹാബത്തിനോട് കൽപ്പിച്ചത്? അള്ളാഹു കൽപ്പിച്ചത് ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും, കൈകൾ അടക്കി വെക്കാനാണ്. ചില ആളുകൾ പറയാറില്ലേ, കൈയും കിട്ടി നോക്കിയിരിക്കൂല. അപ്പൊ കൈയും കിട്ടി നോക്കി വെക്കാനാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ കൈകെട്ടി നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും കൽപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അലം തറ ഇലൽ ലദീന ഖീല ലഹും കുഫു ഐദിയകും, നിങ്ങൾ കണ്ടില്ലേ ഒരു കൂട്ടരെ കൈയടക്കി വെക്കുക എന്ന് അള്ളാഹു നേരത്തെ കൽപ്പിച്ചിരുന്ന ഒരു കൂട്ടരെ നിങ്ങൾ കണ്ടില്ലേ? പിന്നീട് അവരോട് യുദ്ധം കൽപ്പിച്ചപ്പോൾ അവർ അതിന് തയ്യാറാകുന്നില്ല എന്ന ആയത്ത് ഖുർആനിലുണ്ട്. എന്താ ആയത്തിൽ അള്ളാഹു പറഞ്ഞു? എന്താണ് പറഞ്ഞത്? കൈയടക്കി വെക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയ അലം തറ ഇലൽ ലദീന ഖീല ലഹും കുഫു ഐദിയകും, കൈയടക്കി വെക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന് ഭരണമില്ലാത്ത നാടുകളിൽ മുസ്ലിമീങ്ങൾ ഭരണാധികാരികളല്ല, പ്രജകള, ദുർബലര, അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, സർവായുധ സജ്ജരായ സൈന്യം അവർക്കില്ല, അവർ സാധാ ജനങ്ങളാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ജീവിച്ചതുപോലെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുസ്ലിമീങ്ങൾക്കുള്ള നിയമം, മക്കയിൽ ഉണ്ടായിരുന്ന നിയമം എന്തോ അതാണ്. യുദ്ധം പാടില്ല, സൈനിക നീക്കങ്ങൾ പാടില്ല, സായുധമായ കുഴപ്പങ്ങളും കലാപങ്ങളും നീക്കങ്ങളും പാടില്ല. ഇത് മുസ്ലിമീങ്ങളോട് ഏത് കാലത്തും അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചില വികാരജീവികളും ചില വിവരദോഷികളും വിചാരിക്കും ഇവർക്കൊന്നും ധൈര്യമില്ല, ഇവരൊക്കെ ശത്രുക്കളുടെ ഏജന്റുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മുസ്ലിമീങ്ങളിലെ ആവേശക്കാർ ഇവർ പിന്തുണക്കാത്തത് എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, വിചാരിക്കാറുണ്ട്. അല്ല, മറിച്ച് അവർ ആ പണ്ഡിതന്മാർ യുദ്ധം അത് ഇസ്ലാമിക ഭരണം ഉള്ളയിടത്താണ്, മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ മാത്രമാണ് എന്ന് പറയുന്നവർ ആ പണ്ഡിതന്മാർ മുസ്ലിം ഉമ്മച്ചിനോട് ഏറ്റവും നസീഹത്തുള്ളവരാണ്, ഏറ്റവും ഗുണകാംക്ഷമുള്ളവരാണ്, അവർ വിവരമുള്ളവരാണ്. അവർക്ക് ഇസ്ലാമിന്റെ ചരിത്രം അറിയാം, ഇസ്ലാമിന്റെ നിയമം അറിയാം, വാക്ക് എന്താണ് അഥവാ നിലവിലെ സ്ഥിതി എന്താണ് അതും അറിയാം. ചില ആളുകൾ പറയും പണ്ഡിതന്മാർക്ക് വാക്ക് അറിയില്ല, അഥവാ നാട്ടിലെ സ്ഥിതി അറിയാം, അത് നമുക്കാണ് അറിയുന്നത്. അല്ല, ആർക്കാണോ ദീൻ അറിയുന്നത് അവനെ നാട്ടിലെ സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നാട്ടിലെ സാഹചര്യം എന്താണ്, അവിടെ ദീനിന്റെ നിയമം എന്താണ്, ഇന്ന് ദീൻ പഠിച്ചവനല്ലാതെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് കുറെ ജാഹിലികൾക്കറിയാം, ദീന് വേറെ കുറെ ആളുകൾക്കറിയാം, അങ്ങനെയാണോ? ഒരിക്കലുമല്ല, അങ്ങനെയല്ലേ അല്ല. അതുകൊണ്ട് അത് നമ്മുടെ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ കൽപ്പനക്കെതിരായുള്ള കാര്യങ്ങൾ ചെയ്താൽ മുസ്ലിമീങ്ങൾക്കാണ് അതിന്റെ ദോഷമുണ്ടാവുക. ഈ സിഗറയുടെ മജ്ലിസിൽ പല സന്ദർഭങ്ങളിലായി അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വസ്ഹാബൻ ലഹു അതൌ നബിയ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിമക്ക. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും അദ്ദേഹത്തിന്റെ ചില കൂട്ടുകാരും മക്കയിൽ വെച്ച് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അരികിൽ വന്നു. ഫഖാലു, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ കുന്നാ ഫീ ഇസ്സ് വ നഹ്നു മുശ്രികൂൻ, മുശ്രിക്കുകളായിരുന്ന കാലത്ത് ഞങ്ങൾ നല്ല അന്തസ്സിലും പ്രതാപത്തിലൊക്കെ ആയിരുന്നു മക്കയിൽ ജീവിച്ചിരുന്നത്, മുശ്രിക്കുകളായിരുന്ന കാലത്ത്. എന്നാൽ ഫലം ആമന്ന സ്വർണ അതില്ല, നബിയെ ഞങ്ങൾ വിശ്വസിച്ചപ്പോൾ ഇതാ ഞങ്ങൾ അപമാനിതരും നിന്നരുമായി കഴിയേണ്ടി വരുന്നു. അപ്പോൾ ആളുകൾ ഉപദ്രവിക്കുന്നു, അവർ നമ്മുടെ കെട്ടുകയറുന്നു. ഫഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താണ്? ശ്രദ്ധിക്കുക, ശരിക്കും ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നി ഉമിർതു ബിൽ ആഫു, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മാപ്പ് കൊടുക്കാനാണ്, വിട്ടുകൊടുക്കാനാണ്. ഫലാ തുഖാതിലു, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്തുകൂടാ, പോരാട്ടം പാടില്ല ഇവിടെ. എന്നാൽ ഫഇദാ ഫലം ഹവ്വലനല്ലാഹു ഇലൽ മദീന, ഇബ്നു അബ്ബാസ് പറയുകയാണ്, ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ അമറനാ ബിൽ ഖിതാൽ, അല്ലാഹു ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചു. ഫകുഫു, അപ്പോൾ ചില ആളുകൾ യുദ്ധം ചെയ്യാൻ മടിച്ചു. അപ്പോഴാണ് അല്ലാഹു ഖുർആനിലെ ആയത്ത് അവതരിപ്പിക്കുന്നത്, അലം തറ ഇലൽ ലദീന ഖീല ലഹും കുഫു ഐദിയക്കും വഅഖീമുസ്സലാ. അല്ലാഹു പറഞ്ഞ ഒരു കൂട്ടരെ നിങ്ങൾ കണ്ടില്ലേ, കൈയടക്കി വെക്കുക, നിസ്കാരം നിർവഹിക്കുക, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുക. എന്നിട്ട് യുദ്ധത്തിന്റെ കൽപ്പന വന്നപ്പോൾ അവരതാ അതിന് തയ്യാറാകുന്നില്ല. ചില ആളുകൾ ചോദിക്കാറില്ലേ, പിങ്ങ് വെറുതെ നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുക നോമ്പൊക്കെ മാത്രം ചെയ്താൽ മതി എന്നാണോ നിങ്ങൾ പറയുന്നത്? സഹോദര, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. മുസ്ലിമീങ്ങൾക്ക് സൈന്യമോ അധികാരമോ സാമ്രാജ്യമോ ഇല്ലാത്തിടത്ത് അങ്ങനെ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള സാധിക്കുന്ന ഇബാദത്തുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കാണ് അതിന്റെ ദോഷമുണ്ടാവുക. മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, തൗഹീദ് പ്രചരിപ്പിക്കുക, ഇസ്ലാമിനെതിരിൽ വരുന്ന പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും അതിനെ വളച്ചൊടിക്കലുകളെയും പരാജയപ്പെടുത്തുക, അതിനുവേണ്ടി നാവും തൂലികയും എല്ലാം ചലിപ്പിക്കുക എന്നത് ജിഹാദാണ്. അത് ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്. അത് യഥാർത്ഥ ജിഹാദിന്റെ മുന്നോടിയായിട്ടുള്ള കാര്യമാണ്. അഥവാ ഇസ്ലാമിക സാമ്രാജ്യത്തിലേക്കുള്ള മുസ്ലിമീങ്ങളുടെ ശക്തിയിലേക്കുള്ള ചവിട്ടുപടിയാണ്. അത് മുസ്ലിമീങ്ങളുടെ ശക്തിയിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഇന്ന് ഈ ദഅവത്ത് ആളുകൾ സ്വീകരിച്ചില്ല എന്നത് കണ്ട് നമ്മൾ ആരും നിരാശപ്പെടേണ്ടതില്ല. ഇത് സ്വീകരിക്കുന്ന തലമുറകൾ, വലിയ തലമുറകൾ, അത് അടുത്ത നൂറ്റാണ്ടിലുണ്ടായേക്കും, നമ്മുടെ കാലശേഷം ഉണ്ടായേക്കും. നിങ്ങൾ നോക്കൂ, കുറച്ചു മുമ്പ് പല നാടുകളിലെയും സ്ഥിതി എന്തായിരുന്നു? തൗഹീദ് സ്വീകരിച്ചവർ, അവർക്ക് നിസ്കരിക്കാൻ ഇതുപോലെ മസ്ജിദുകൾ ഉണ്ടായിരുന്നോ? അവർക്ക് പുറത്തിറങ്ങി തൗഹീദ് പറയാൻ സാധിച്ചിരുന്നോ? ഇല്ല. ഇന്നത്തെ സ്ഥിതി എന്താണ്? അൽഹംദുലില്ലാഹ്, ഇതിനപ്പുറത്തുള്ള സ്ഥിതിയിലേക്ക് അള്ളാഹു നാളെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേക്കാം. നമ്മൾ ഇഖ്ലാസോടെ അള്ളാഹു കൽപ്പിച്ച കാര്യം എന്താണോ അത് നിർവഹിക്കുക. അങ്ങനെ മക്കയിൽ ക്ഷമിച്ചു കഴിഞ്ഞ മുസ്ലിമീങ്ങളെ മുശ്രിക്കുകൾ അങ്ങേയറ്റം ദ്രോഹിച്ചു. നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങൾ കുഫാറുകളുടെ ഉപദ്രവം കാരണത്താൽ ചിന്തിച്ചിതറിപ്പോയി. ചിലർ അബിസീനയിലേക്ക് പോകേണ്ടി വന്നു, ചിലർ മദീനയിലേക്ക് പോകേണ്ടി വന്നു. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ചിന്തിച്ചിതറി, അവരുടെ സ്വത്തും അവരുടെ നാടുമൊക്കെ ഉപേക്ഷിച്ചു പോകേണ്ട സ്ഥിതി വന്നു. ഇതിനൊക്കെ ശേഷം മുസ്ലിമീങ്ങൾ അതാ മദീനയിലെത്തി. അള്ളാഹു അവർക്ക് ശക്തി നൽകി. ആ ഇസ്ലാമിക രാഷ്ട്രം അത് കെട്ടിപ്പടുക്കപ്പെട്ടു. അപ്പോഴതാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുമതി വരികയാണ്. അതിനുശേഷം അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. റബ്ബ് മുസ്ലിമീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും യുദ്ധം കൽപ്പിച്ച ആദ്യത്തെ ആയത്ത്, അതിന് അനുവാദം നൽകിയ ആദ്യത്തെ ആയത്തുകൾ സൂറത്തുൽ ഹജ്ജിലെ ആയത്തുകളാണ്. സൂറത്തുൽ ഹജ്ജിലെ ആയത്തുകളാണ്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ. ഉദിന ലില്ലദീന യുഖാതലൂൻ, യുദ്ധത്തിന് വിധേയരായവർ, അവർക്ക് അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നു. യുദ്ധം ചെയ്യാൻ അനുവാദം നൽകി അള്ളാഹു നൽകിയിരിക്കുന്നു. ബിഅന്നഹും ദുലിമു, അവർ ആക്രമിക്കപ്പെട്ടത് കാരണത്താൽ. വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ, അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. റബ്ബിനവരെ സഹായിക്കാൻ യുദ്ധത്തിന്റെയോ ആയുധത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. അള്ളാഹു അങ്ങനെയാണ് കൽപ്പിച്ചത്. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം, തങ്ങളുടെ വീടുകളിൽ നിന്ന് നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണവർ. ബിഗൈരി ഹഖ്ഖിം, യാതൊരു ന്യായവുമില്ലാതെ. ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അന്യായമായി തങ്ങളുടെ നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണവർ. വലൗലാ ദഫ്ഉല്ലാഹി നാസ بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولا ينصرن الله من ينصره ان الله لقوي عزيز. الله ജനങ്ങളിൽ ചിലരെ കൊണ്ട് തടുത്തില്ലായിരുന്നുവെങ്കിൽ لهدمت തകർക്കപ്പെടുമായിരുന്നു. صوامع, صوامع എന്നാൽ സൗമഅത്തുകൾ എന്നാണ് അതിന്റെ അർത്ഥം. പഴയ സമുദായങ്ങൾ അവർ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞിരുന്ന ഇടങ്ങൾ സൗമഅത്തുകളാണ്. നമുക്കറിയാം ജുറൈജിന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ല, ജുറൈജിന്റെ ചരിത്രം കേട്ടിട്ടില്ലെങ്കിൽ, ഉമ്മ ഇബാദത്ത് ചെയ്യുന്ന ജുറൈജിനെ വന്നു വിളിച്ചു. മൂന്ന് ആള് നിസ്കാരത്തിലായിരുന്നു, വിളി കേട്ടില്ല. അതിന്റെ പേരിൽ ഉമ്മ ഒരു പ്രാർത്ഥന നടത്തുകയും അത് ഫലിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ കേട്ടിട്ടില്ലേ? അതിലേക്ക് കടക്കാൻ കഴിയില്ല, ജുറൈജിന്റെ ചരിത്രമാണല്ലോ. അവിടെ കാണാം ജുറൈജ് ഇബാദത്ത് ചെയ്തിരുന്നത് എവിടെയാണ്? ഒരു സൗമഅത്തിനാണ്. മനസ്സിലായില്ലേ? പഴയകാല ഉമ്മത്തുകൾ ഇബാദത്ത് ചെയ്തിരുന്ന ഇടങ്ങൾ അതിനെന്തു പറയും? സൗമഅത്തുകൾ. അതുപോലെ അതുപോലുള്ള സ്ഥലങ്ങളാണ്. വസലവാത്ത്, അതും പഴയകാല ഉമ്മത്തുകൾ ഇബാദത്ത് ചെയ്തിരുന്ന ഇടങ്ങളാണ്. എന്നാൽ മുസ്ലിമീങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗശേഷം ഈ സൗമഅത്തുകൾ, ബിയ, സലവാത്ത്, ഇതൊക്കെ നസ്രാനികളുടെ ഒക്കെ ആരാധനയുടെ കേന്ദ്രങ്ങളായിട്ടാണ് പറയപ്പെടുക. മനസ്സിലായില്ലേ? നസ്രാനികളുടെയും മറ്റും ആരാധനാ കേന്ദ്രങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ഓ മസാജ്, അതുപോലെ മസ്ജിദുകൾ, ഇവയൊക്കെ ജനങ്ങളെ ചിലരെ കൊണ്ട് അള്ളാഹു തടുത്തില്ലായിരുന്നെങ്കിൽ തകർക്കപ്പെടുമായിരുന്നു. നിങ്ങൾ നോക്കൂ, ചിലരെ കൊണ്ട് തടുക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ധാരാളം ഉപകാരങ്ങളുണ്ട്. കാരണം ചില വൻ ശക്തികൾ, അവർ പരസ്പരം പോരടിച്ചില്ലായിരുന്നുവെങ്കിൽ, അവരൊക്കെ ഒരുമിച്ചിട്ടായിരുന്നെങ്കിൽ അവരൊക്കെ ഒന്നാകെ ആർക്കെതിരെ തിരിയും? മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയും. അള്ളാഹു ചിലരെ കൊണ്ട് തടുക്കും. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായി? പ്രാദേശികമായ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ നോക്കിയാൽ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അള്ളാഹു ചിലരെ കൊണ്ട് ചിലരെ തടയും, ചിലരെ കൊണ്ട് അള്ളാഹു ചിലരെ തടയുന്നതാണ്. പണ്ടുകാലം മുതലേ അങ്ങനെയുണ്ട്, ഇന്നും അങ്ങനെയുണ്ട്. അള്ളാഹു അവനെ സഹായിക്കുന്നവരെ സഹായിക്കുന്നതാണ്. അള്ളാഹു ഏറ്റവും ശക്തിയുള്ളവനാണ്, ഏറ്റവും പ്രതാപമുള്ളവനാണ്. ആരാണ് മുഅ്മിനുകൾ? അവർ ഭൂമിയിൽ അധികാരം നൽകിയാൽ നിസ്കാരം നിലനിർത്തുന്നവരും, സകാത്ത് കൊടുക്കുന്നവരും, നന്മ കൽപ്പിക്കുന്നവരും, തിന്മ വിരോധിക്കുന്നവരുമാണ്. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, അള്ളാഹുവിനാണ് കാര്യങ്ങളുടെ എല്ലാം പര്യവസാനം. നോക്കൂ, ഈ ആയത്ത് അള്ളാഹു യുദ്ധത്തിന് അനുവാദം നൽകിക്കൊണ്ട് അവതരിപ്പിച്ച ആദ്യത്തെ ആയത്തുകളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കൂ നിങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം നസാഇ മുദ്ദരിച്ച ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള സഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ്. ലമ്മ ഉഖ്രിജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മക്ക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഖാല അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ശ്രദ്ധിക്കാൻ നിങ്ങൾ, അബൂബക്കറിന്റെ ഫിഖ് എത്രയുണ്ട്, അഗാധമായ വിജ്ഞാനവും ഗ്രാഹ്യശേഷിയും എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്റജു നബിയഹും, അവർ അവരുടെ നബിയെ പുറത്താക്കിയിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ലയഹ്ലിഖുന്ന, അവർ നശിക്കുകയാണ് ചെയ്യുന്നത്. അവരവരുടെ നബിയെ പുറത്താക്കി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ നശിക്കും. ഇത് ഖുർആനിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് കാണാം, ഓ നബിയെ, താങ്കൾ അവർ പുറത്താക്കും. വഇദല്ല യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല, സുന്നത്തല്ലാഹി ഫിൽ ലദീന ഖലൗ മിൻ ഖബ്ലി, അവർ താങ്കൾ പുറത്താക്കും, പിന്നെ നബിയെ അവർ വളരെ കുറച്ചു കാലമല്ലാതെ ഇവിടെ കഴിയുകയില്ല. ഇത് അള്ളാഹുവിന്റെ നടപടിക്രമം, മുൻകഴിഞ്ഞവരിൽ അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. ഒരു നബി ആ കൗമ പുറത്താക്കിയിട്ടുണ്ടോ, പിന്നെ കുറച്ചവർക്ക് ആവശ്യമുണ്ട്, കുറച്ചല്ലാതെ അവർക്ക് അവിടെ കഴിയാൻ സാധിക്കില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്താക്കിയ ശേഷം ഹിജറ രണ്ടാമത്തെ വർഷം, ഹിജറ രണ്ടാമത്തെ, രണ്ട് വർഷം തികയുമ്പോഴേക്കും ബദർ ഉണ്ടായി. സനാദീദു ഖുറൈശ്, ഖുറൈശികളിലെ തലവന്മാർ മക്ക അതിന്റെ കരളൊക്കെ എടുത്ത് പുറത്തിട്ടുന്നാൽ, അഥവാ ബദറിൽ ഒക്കെ വന്ന് അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഇങ്ങനെ തുടങ്ങി അവരുടെ തലവന്മാർ ഒക്കെ ബദറിലെത്തി. സകലതും കൊല്ലപ്പെട്ടു, പ്രമുഖരായ നേതാക്കന്മാർ മുഴുവൻ. പിന്നീട് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മക്ക കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അവർ അവരുടെ നബിയെ പുറത്താക്കിയത് കാരണത്താലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കൂ നിങ്ങൾ, അവരുടെ നബി അവർ പുറത്താക്കി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ലയഹ്ലിക്കുൻ, അവർ നശിക്കുക തന്നെ ചെയ്യും. സനജലത്, അപ്പോൾ അല്ലാഹു ആയത്തിറക്കി, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളിമു വ ഇന്നല്ലാഹ അല നസ്റിഹിം ലഖദീർ. ഈ ആയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്തുൽ ഹജ്ജിൽ ആയത്തുകൾ അല്ലാഹു ഇറക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നു അബ്ബാസിന്റെ പ്രത്യേകത എന്താ, ഖുർആനിൽ വലിയ വിജ്ഞാനമുണ്ടായിരുന്ന തഫ്സീർ മനസ്സിലാക്കിയ സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഫഅറഫ്തു, അപ്പോൾ എനിക്ക് മനസ്സിലായി, അന്നഹു സയകൂനു ഖിതാൽ, ഇനി ഇതാ യുദ്ധങ്ങൾ ആരംഭിക്കുകയാണ്, യുദ്ധങ്ങൾ തുടങ്ങുകയാണെന്ന് എനിക്ക് മനസ്സിലായി. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ മനസ്സിലാക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് മറക്കരുത്. ഇനിയുള്ള യുദ്ധങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇക്കാര്യം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ഈ കൽപ്പനയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടുമുള്ള അള്ളാഹുവിന്റെ ഈ കൽപ്പനയോടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും എതിരാളികളായ മുശ്രിക്കുകളുടെ ജീവനും അവരുടെ ശരീരം, അവരുടെ രക്തം, അവരുടെ സമ്പത്ത്, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനും ഹലാലായിട്ടുണ്ട്. അതിന്റെ ഹുർമത്ത് നഷ്ടപ്പെട്ടു, മനസ്സിലായില്ലേ? അതിന്റെ ഹുർമത്ത് നഷ്ടപ്പെട്ടു. ഇത് ഹലാലാണവർ ഇത് മനസ്സിലാക്കി വേണം. എന്തിനാണ് ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കച്ചവട സംഘത്തിന് പിടിക്കാൻ ചെന്നത്? എന്തുകൊണ്ട്? റബ്ബ് സുബ്ഹാനഹു വതആല അവരുടെ സമ്പത്തും രക്തവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനും ഇതോടെ അനുവദിച്ചു കൊടുക്കുക, ഹലാലായിത്തീരുക. ഇസ്ലാമിനോടുള്ള അവരുടെ വിരോധവും ഇസ്ലാമിനോടുള്ള അവരുടെ ശത്രുതയും കാരണത്താൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് മനസ്സിലാക്കാതെ പോകരുത്, ആളുകളുടെ ജീവൻ, അവരുടെ രക്തം, അവരുടെ ശരീരം, ഇതൊക്കെ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഹറാമായി തീരും. ഇത് പവിത്രമാണ്, ചിന്തിക പാടില്ല. ഒന്ന് ഇമാൻ, രണ്ട് അമാൻ. ഇമാനുള്ള മനുഷ്യരുടെ മുഴുവൻ രക്തവും സമ്പത്തും അതുപോലെ അഭിമാനവും ഒക്കെ ഹറാമാണ്, ചിന്തിക്കൂടാ. അള്ളാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്നവർ. അതുപോലെ രണ്ടാമത്തെ എന്താണ്, അമാനാണ്, അഥവാ മുസ്ലിമീങ്ങളുമായി അവരുടെ കരാറും ഉടമ്പടിയും പരസ്പര ധാരണയും ഇതൊക്കെ മുഖേനയും ആളുകളുടെ സമ്പത്തും ജീവനും രക്തവും അഭിമാനവും ഒക്കെ പവിത്രമായിത്തീരും. ഒരു ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ അവരുടെ രക്തവും സമ്പത്തും ഒക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. അത് ചിന്തിക്കാൻ പാടില്ല. ഒരാളെ കൊല്ലരുത്, അവന്റെ സമ്പത്ത് കവർന്നെടുക്കരുത്, ഹറാമാണ്. എന്തുകൊണ്ടാണത്? ഇവിടെ നമ്മളും അവരും തമ്മിൽ പരസ്പര ധാരണയിൽ ഒത്തുതീർപ്പിൽ കരാറിലാണ് ജീവിക്കുന്നത്. അപ്പൊ ആളുകൾ ചില ആളുകൾ ചോദിച്ചു, എവിടെ കരാർ, ആരാ എഴുതിയത്, ആരാ ഒപ്പിട്ടത്? എപ്പോഴും കരാർ എന്ത് ചെയ്യണമെന്നില്ല, എഴുതുകയും ഒപ്പിടുകയും ചെയ്യണമെന്നില്ല, മറിച്ച് ഉർഫൻ കരാറുണ്ടാകും. എന്താണ് ഉർഫൻ എന്ന് പറഞ്ഞാൽ? അതെല്ലാവർക്കും അറിയാം, പറയേണ്ടതില്ല. മനസ്സിലായില്ലേ? ആർക്കും അത് പറഞ്ഞു കൊടുക്കണം, എല്ലാവർക്കും അറിയാം. നമ്മൾ അവരും തമ്മിൽ പരസ്പര ധാരണയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്, അവരവരുടെ വീടുകളിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തുള്ളവർ എന്നെ ആക്രമിക്കുമെന്ന് വന്നാൽ, ഏത് സമയത്തും അവൻ എന്നെ കൊല്ലുമെന്ന് വന്നാൽ എന്തായിരിക്കും ശരി? അങ്ങനെയുള്ള ഇടങ്ങളിൽ അതിനെതിരായി പ്രവർത്തിക്കുക, മുസ്ലിമീങ്ങളല്ലാത്തവരെ കൊല്ലുക, അവരുടെ രക്തം ചിന്തുക, അവരുടെ സമ്പത്ത് കവർന്നെടുക്കുക, ഇത് ചതിയാണ്. ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന. ആരെങ്കിലും ഒരു മുആഹദിനെ കൊന്നാൽ, മുസ്ലിമീങ്ങളുമായി കരാറിലും മറ്റും കഴിയുന്ന മുസ്ലിമല്ലാത്ത ഒരാളെ കൊന്നാൽ, ലം യരിഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം അവന് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, മുസ്ലിമീങ്ങളുമായി അവരുടെ രാജ്യവുമായി അവരുടെ ഭരണകൂടവുമായി മുസ്ലിം ഉമ്മത്തുമായി യുദ്ധത്തിലേർപ്പെട്ടിട്ടുള്ള മുഹാരിബുകളായ ആളുകൾ, അവർക്കിടെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മക്കയിലെ മുശ്രിക്കുകളും പോലെ അവർ മുഹാരിബുകളാണ്, അവർ മുആഹദികളല്ല. അവരുമായി കരാറോ ഉടമ്പടിയോ ഒന്നും നിലവിലില്ല, യുദ്ധമാണുള്ളത്. അതുകൊണ്ടാണ് നോക്കൂ, കരാറും ഉടമ്പടിയും ഉള്ള കാലത്ത്, ഹുദൈബിയ്യക്ക് ശേഷം ആ കരാർ നിലനിന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരും തമ്മിൽ യുദ്ധമില്ലാതിരുന്നത് അതുകൊണ്ടാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഇതെല്ലാം. ഒരാളുടെ രക്തവും സമ്പത്തും മറ്റും പവിത്രമാണ്, ഹറാമാണ്. എപ്പോൾ? ഒന്നുകിൽ ഈമാൻ കൊണ്ട്, അല്ലെങ്കിൽ അമാൻ കൊണ്ട്, ഒന്നുകിൽ ഈമാൻ കൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിമുകളുമായുള്ള ധാരണയിലും കരാറും ഒക്കെ ഉള്ളിടത്തോളം കാലം പരസ്പരം ആക്രമിക്കുക, സ്വത്ത് കവർന്നെടുക്കുക, രക്തം ചിന്തുക എന്നത് പാടില്ലാത്തതാണ്. ഇതാണ് അതിന്റെ അടിസ്ഥാനം. ഇതൊന്നും മുസ്ലിമീങ്ങൾ ആരെങ്കിലും പേടിച്ചിട്ട് ഉണ്ടാക്കിയ നിയമങ്ങൾ, ഇത് ദീനായതുകൊണ്ട്, മനസ്സിലായില്ലേ? ഇത് ഏതെങ്കിലും സാഹചര്യത്തിന് ഒപ്പിച്ച് നമ്മൾ വളച്ചുണ്ടാക്കിയതല്ല, ഇത് ചില ദീനിന്റെ അടിസ്ഥാന നിയമങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമങ്ങളാണ് ഇതെല്ലാം, ഇസ്ലാമിന്റെ നിയമങ്ങളാണ് ഇതെല്ലാം. അങ്ങക്ക് അവിടെ എത്തിയാ അങ്ങനെ, ഇവിടെ എത്തിയാ ഇങ്ങനെ എന്ന് ചില ആളുകൾ പറയുന്നത് കാണാം. അങ്ങനെയല്ല, എവിടെയെങ്കിലും എത്തിയപ്പോ നമ്മളിത് ഉണ്ടാക്കിയതല്ല, മുസ്ലിമികളുടെ നേതാക്കന്മാർ കൂടി തീരുമാനിച്ചതല്ല, ഇത് ദീനിന്റെ പ്രമാണങ്ങളിലുള്ള നിയമമാണ്. എപ്പോഴാണ് ഒരാളുടെ രക്തം അത് പവിത്രമാവുക, സമ്പത്ത്, ഇതിനൊക്കെ ദീനിൽ വ്യവസ്ഥയുണ്ട്. നമുക്ക് ലംഘിക്കാൻ പാടില്ല, അത് ലംഘിക്കാൻ നമുക്ക് പാടില്ലാത്തതാണ്. ശരിക്കും മനസ്സിലാക്കുക. നോക്കൂ, നിങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അല്ലാഹു യുദ്ധം കൽപ്പിച്ചു. നബി പറയുകയാണ്, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാം, വഇന്നല്ലാഹ അമറനി, അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അൻ ഉഹരിഖ ഖുറൈശൻ, ഖുറൈശികളെ നശിപ്പിക്കുവാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഫഖുൽതു റബ്ബി ഇദൻ യസ്ലഗു റസി ഫയദഊഹു ഖുബ്സതൻ. അല്ലാഹു പറയുകയാണ്, അള്ളാഹു എന്നോട് ഖുറൈശികളെ നശിപ്പിക്കാൻ കൽപ്പിച്ചു. അഥവാ ഇത് മദീനയിൽ വെച്ചാണ്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, റബ്ബി ഇദൻ യസ്ലഗു റസി ഫയദഊഹു ഖുബ്സതൻ, റബ്ബെ എങ്കിൽ അങ്ങനെ ചെയ്താൽ അവരെന്നെ എന്റെ തല പൊളിക്കും, അവർ അത് ഖുബ്സ് പോലെ അവർ തകർത്ത് കളയും, അഥവാ എന്നെ അവർ നശിപ്പിക്കുമല്ലോ. ഖാൽ, അല്ലാഹു പറഞ്ഞു, ഇസ്തഖ്റിജുഹും കമ ഇസ്തഖ്റജൂക, അവർ നിന്നെ പുറത്താക്കിയതുപോലെ നീ അവരെ പുറത്താക്കുക. വഖ്സുഹും നുഖ്സിക, നീ അവരോട് യുദ്ധം ചെയ്യുക, നാം നിന്നെ സഹായിക്കുന്നത്. വഅംഫിഖ് ഫസയുംഫിഖ അലൈക, അവർക്കെതിരെയുള്ള യുദ്ധത്തിൽ താങ്കൾ താങ്കളുടെ സമ്പത്ത് ചെലവഴിക്കുക, താങ്കൾക്ക് വേണ്ടി നാം നൽകുന്നത്. വബഅത് ജൈഷൻ, താങ്കൾ ഒരു സൈന്യത്തെ അയച്ചാൽ, നബഅത് ഖംസത മിത്ല, അതുപോലുള്ള അഞ്ചെണ്ണം ഞാൻ നിയോഗിക്കുന്നതാണ്. അപ്പോ മലായിക്കത്തിന്റെ സൈന്യത്തെ അള്ളാഹു നിയോഗിക്കുന്നതാണ്. വഖാതിൽ ബിമൻ അതാഅക മൻ അസാഅക, താങ്കളെ അനുസരിച്ചവരെ ഉപയോഗപ്പെടുത്തി അവരുമായി ധിക്കരിച്ചവരോട് യുദ്ധം ചെയ്യുക. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല മദീന ഹിജ്റക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. ഈ യുദ്ധം മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ നടത്തേണ്ട ഒരു യുദ്ധം. അത് പ്രധാനമായും രണ്ട് ഇനമാണ്. ഒന്ന് ജിഹാദു അദ്ദഫ, രണ്ടാമത്തേത് ജിഹാദു തലബ്. ഒന്ന് ജിഹാദു അദ്ദഫ എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിനു വേണ്ടി, ഇങ്ങോട്ട് ആക്രമിച്ചാൽ തടുക്കുന്നതിനു വേണ്ടിയുള്ള യുദ്ധമാണ്. രണ്ടാമത്തേത് അതിനേക്കാൾ ഉപരിയായി മുസ്ലിമീങ്ങൾക്ക് ശക്തിയും സൈനിക ബലവും മറ്റുമുണ്ടായാൽ, മനസ്സിലായില്ലേ, മുസ്ലിമീങ്ങൾക്ക് ശക്തിയും അതിനേക്കാൾ വലിയ സൈനിക ബലവും ഒക്കെ ഉണ്ടായാൽ, ശത്രുക്കളുടെ കയ്യിൽ മുസ്ലിമീങ്ങൾ ഒന്നാകെ തകർക്കാൻ പോകുന്ന വലിയ ആയുധങ്ങൾ, അതുള്ള കാലത്തെ കുറിച്ചല്ല ഈ പറയുന്നത്, മനസ്സിലായില്ലേ. മറിച്ച് മുസ്ലിമീങ്ങൾക്ക് വലിയ ശക്തിയും ബലവുമൊക്കെ ഉണ്ടാകുന്ന, അങ്ങനെയുള്ള ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാകുന്ന കാലത്ത് അവർക്ക് ബാധകമാകുന്ന മറ്റൊരു യുദ്ധമുണ്ട്. അതാണ് ജിഹാദു തലബ് എന്ന് പറയുന്നത്. അഥവാ കുഫറിന്റെ ശിർക്കിന്റെ സമൂഹങ്ങളിൽ ഇസ്ലാം പ്രചരിക്കാൻ, അവിടെയുള്ള കുഫറിന്റെ ശിർക്കിന്റെ ഇരുട്ടുകൾ വകഞ്ഞുമാറ്റാൻ, ജനങ്ങൾക്ക് ആരെയും പേടിക്കാതെ ഇസ്ലാം സ്വീകരിക്കാനുള്ള ധൈര്യവും അതിനുള്ള സാഹചര്യവും ഒരുക്കാൻ, കുഫറിന്റെ ശിർക്കിന്റെ അതടിസ്ഥാനമാക്കി ജനങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂടങ്ങളെ തകർക്കാൻ അങ്ങോട്ട് ചെന്ന് മുസ്ലിം സൈന്യം, ഇസ്ലാമിക സാമ്രാജ്യം, മുസ്ലിം ഭരണാധികാരികൾ നടത്തുന്ന യുദ്ധത്തിനാണ് ജിഹാദു തലബ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ, ഈ രണ്ട് ഇനം ഉണ്ട്. രണ്ടും ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. രണ്ടും നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം. ഒന്ന് എന്തിനു വേണ്ടിയാണ്? പ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തേത് ഇസ്ലാമിന്റെ സന്ദേശം വ്യാപിപ്പിക്കാൻ, ജനങ്ങൾക്ക് സ്വതന്ത്രമായി ആരെയും പേടിക്കാതെ ഇസ്ലാം സ്വീകരിക്കാൻ സാധിക്കാൻ, ഇസ്ലാമിക പ്രബോധനത്തിനുള്ള തടസ്സങ്ങൾ നീക്കാൻ, ജനങ്ങൾ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഇസ്ലാമിലേക്ക് വരാൻ, അതിനുവേണ്ടി അതിനുള്ള വഴിയെന്താ? കുഫറും ശിർക്കും അടിസ്ഥാനമാക്കി അതിനു മുകളിൽ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ജനങ്ങളെ അടിച്ചമർത്തുന്ന, അവർക്കുമേൽ ഭരണം നടത്തുന്ന ഭരണകൂടങ്ങളെയും അവരുടെ സൈന്യങ്ങളെയും നാമാവശേഷമാക്കിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഈ രണ്ടാമത്തെ യുദ്ധത്തിനതിന് ജിഹാദു തലബ് എന്ന് പറയും. രണ്ടും ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത് പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് അതിനോളം അത്രയും ശേഷി ഉണ്ടായാൽ ആണ് അള്ളാഹു അത് കൽപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങൾ, അതിന്റെ എല്ലാം ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്തല്ല? ചോരപ്പുഴ ഒഴുക്കുകയോ, അതുപോലെ ഈ ഭരണാധികാരിയുടെ ഭരണം അത് അതിന്റെ വിസ്തൃതി വ്യാപിപ്പിക്കലോ അല്ല യഥാർത്ഥ ലക്ഷ്യം. മുസ്ലിമീങ്ങളുടെ യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അതല്ല, മറിച്ച് യഥാർത്ഥ ലക്ഷ്യം ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ്. അവരെ കുഫറിന്റെ ശിരിക്കിന്റെ ഇരുട്ടുകളിൽ നിന്ന് മോചിപ്പിക്കുകയും ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ്. അതോടവർക്ക് ലഭിക്കുന്നത് ഈ ലോകത്തെയും പരലോകത്തെയും സൗഭാഗ്യമാണ്. ആ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ യുദ്ധം എന്ന് പറയുന്നത് കാരുണ്യമാണ്, റഹ്മത്താണ്. അത് ജനങ്ങളോടുള്ള ഗുണകാംക്ഷയാണ്. മുസ്ലിം ഭരണാധികാരികൾ അവർക്ക് കീഴിലുള്ള ജനങ്ങളോട് എക്കാലത്തും ഏത് കാലത്തും അങ്ങേയറ്റം കാരുണ്യത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത്. ഒരു ജനതയുടെ, ശ്രദ്ധിക്കുക, ഇക്കാര്യം ശരിക്കും ശ്രദ്ധിക്കുക, ഒരു ജനതയുടെ സ്വഭാവം, ഒരു കൂട്ടരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുക എപ്പോഴാണ്? അവർക്ക് അധികാരം ലഭിച്ചാലാണ്. അപ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം, അവരുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് വരിക. നോക്കൂ, ചരിത്രം എടുത്തു നോക്കൂ. മുസ്ലിമീങ്ങൾ എന്ന് ആളുകൾക്ക് മേൽ അധികാരം നേടിയിട്ടുണ്ടോ, ഭരണം നേടിയിട്ടുണ്ടോ? ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾ അവർ ഏറ്റവും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിലാണ് അവർക്ക് കീഴിലുള്ളവരോട് പെരുമാറിയിട്ടുള്ളത്. എന്നാൽ മുസ്ലിമീങ്ങളുടെ എതിരാളികൾ അങ്ങനെയായിരുന്നില്ല. അവരുടെ ചരിത്രം അങ്ങനെയല്ല. ഏത് കാലത്തും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഈ രൂപത്തിനാണ് യുദ്ധം കൽപ്പിച്ചത്. അതിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇത് നോക്കൂ, ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഇവിടെയും കേട്ടുപോയി ഇതിന്റെ ഉസൂലുകൾ, അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലാക്കാതിരുന്നാൽ പല വഴികേടുകളിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും. രണ്ട് രൂപത്തിലുള്ള വഴികേടുകളിൽ ഉൾപ്പെട്ടു പോകാം. ഒന്ന് എവിടെയും യാതൊരു വെല്ലും പറിക്കും ഇല്ലാതെ കാണുന്നവരൊക്കെ കൊല്ലുക, മറ്റുള്ള രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങളുടേതല്ലാത്ത രാജ്യങ്ങളിൽ അവരുടെ വിസ എടുത്ത് അങ്ങോട്ട് ചെന്ന് അവിടെ പോയി പൊട്ടിത്തെറിക്കുക, ആളുകളെ കൊല്ലുക, ചവേറായി മരിക്കുക. ഈ രൂപത്തിൽ ചതിപ്രയോഗങ്ങളും മറ്റും, അതിന് ജിഹാദ് എന്ന് പേരിട്ട് വിളിക്കുക. ഈ രൂപത്തിൽ പഴച്ച ഒരു കക്ഷി ഖവാരിജുകൾ ആ ഗണത്തിലുള്ളവരാണ്. ആ രൂപത്തിലുള്ള പല ചതിയും ക്രൂരതകളും നമുക്കവരുടെ നടപടിക്രമങ്ങളിൽ കാണാം. മുസ്ലിമീങ്ങളെ തന്നെ ഒടുവിൽ അവർ കൊന്നു തീർക്കുന്നത് നമുക്ക് കാണാം. രണ്ടാമതൊരു വിഭാഗം ഇസ്ലാമിൽ ഉള്ള യഥാർത്ഥ യുദ്ധത്തെ തന്നെ നിഷേധിക്കുന്ന വിഭാഗമാണ്. അഥവാ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിം ഭരണാധികാരികൾ നടത്തുന്ന യുദ്ധത്തെ പോലും നിഷേധിക്കുക, അത് പ്രതിരോധത്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നാൽ മാത്രമുള്ളതാണ് എന്ന് പറയുക. ഈ ഇത് രണ്ടും ഈ വിഷയത്തിൽ പിഴച്ച നിലപാടാണ്, തെറ്റായ ധാരണകളാണ്, ഇത് ശരിയല്ല. മറിച്ച് ശരിയായ ഇസ്ലാമിലെ യുദ്ധം എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ സുപ്രധാനമായ പാഠം അത് മുസ്ലിം ഭരണാധികാരിയുടെ വലിയ ഉലമറിന്റെ കീഴിൽ മാത്രമുള്ളതാണ് എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ കൽപ്പിച്ചു, യുദ്ധത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. എത്ര യുദ്ധം ഉണ്ടായിട്ടുണ്ട് നബിയുടെ ജീവിതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്ത സൈനിക നീക്കങ്ങൾ എത്രയാണ്? ഇബ്നു ഇസ്ഹാഖ് പറയുകയാണ്, قال سألت زيد بن أرقم صحابي يا زيد بن أرقم نريد أن تشوهدك كم غزوت مع رسول الله صلى الله عليه وسلم تانغل نبي ودقود يترى يدهنغ للفنغ أدهم برنو 17 17 يدهنغ لل قلت كم غز النبي صلى الله عليه وسلم الله عند رسول صلى الله عليه وسلم يترى يدهنغ للفنغ أدهم برنو 19 19 يدهنغ لل 19 يدهنغ لل برنو أدهم سينيغ نيكنغ لل അതിൽ ചിലതിൽ പോരാട്ടം ഉണ്ടായിട്ടുണ്ട്, ചിലതിൽ പോരാട്ടം ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? സൈനിക നീക്കങ്ങളാണ് ഉദ്ദേശം. ചില പല സൈനിക നീക്കങ്ങളിലും എന്തുണ്ടായിട്ടില്ല? യുദ്ധം ഉണ്ടായിട്ടില്ല, അങ്ങോട്ട് പോകും പക്ഷെ ശത്രുവില്ലാതെ തിരിച്ചു വരും. സൈനിക നീക്കങ്ങൾ ഇങ്ങനെ 19 ഉണ്ട് എന്നാണ് സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നാൽ പല പണ്ഡിതന്മാരും പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രായക്കുറവ് കൊണ്ട് അതിനു മുമ്പ് നടന്ന രണ്ട് യുദ്ധങ്ങൾ അദ്ദേഹം രണ്ട് സൈനിക നീക്കങ്ങൾ അദ്ദേഹത്തിന് അറിയില്ല. അബുവാ ബുവാ ഈ രണ്ട് സൈനിക നീക്കങ്ങൾ കൂടി അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. അപ്പൊ ആകെ എത്രയാവും? 19 രണ്ടും 21 ആകുമെന്നാണ്. എന്നാൽ പോരാട്ടം നടന്നിട്ടുള്ള സൈനിക നീക്കങ്ങൾ യുദ്ധങ്ങൾ അത് എത്രയാണ്? മൂസ ബിൻ ഉഖ്ബ അദ്ദേഹം പറയുന്നു, ഖാതല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിനഫ്സിഹി ഫീ തമാൻ, എട്ട് യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിട്ടുണ്ട്. അഥവാ പോരാട്ടം നടന്ന സൈനിക നീക്കങ്ങൾ, നേരത്തെ പറഞ്ഞത് പോരാട്ടം നടന്നതും പോരാട്ടം നടക്കാത്ത ശത്രുവിനെ കാണാതെ തിരിച്ചു വന്ന സൈനിക നീക്കങ്ങളൊക്കെ കൂടിയിട്ടാണ് 21 പറഞ്ഞത്. ഇവിടെ പോരാട്ടം നടന്നതിനെ കുറിച്ച് പറയുകയാണ്, 8 ബദർ, സുമ ഉഹദ്, സുമ അഹ്സാബ്, സുമ മുസ്തലഖ്, സുമ ഖൈബർ, സുമ മക്ക, സുമ ഹുനൈൻ, സുമ ത്വായിഫ്. ഇങ്ങനെ 8 പറഞ്ഞു. ബദറും ഉഹദും അഹ്സാബും മുസ്തലഖും, അഥവാ ബനു മുസ്തലഖ് ഗോത്രവുമായി നടന്ന യുദ്ധം. സുമ ഖൈബർ, പിന്നെ ഖൈബർ എന്ന് പറഞ്ഞു. സുമ മക്ക അഥവാ മക്ക വിജയം, പിന്നെ ഹുനൈൻ, പിന്നെ തായിഫ്. എന്നാൽ ഇതിൽ തന്നെ എണ്ണുന്നതിൽ ചില വ്യത്യാസങ്ങൾ വേറെ ചിലർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ചിലർ ഇതിൽ ബനു ഖുറൈല എന്ന യഹൂദി ഗോത്രവുമായി നടന്ന യുദ്ധം കൂടി എണ്ണും. എന്നാൽ ചിലരത് അഹ്സാബ് യുദ്ധത്തിന്റെ കൂടെ തന്നെ എണ്ണും, കാരണം അതിന്റെ ശേഷം തൊട്ടു ശേഷം നടന്നതായതുകൊണ്ട്. അതുപോലെ തായിഫും ഹുനൈനും രണ്ടും ഒന്നായി ചിലർ എണ്ണാറുണ്ട്, കാരണം രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് നടന്നതാണ്. ഇങ്ങനെയുള്ള ചില എണ്ണത്തിന്റെ വ്യത്യാസങ്ങൾ ചരിത്രകാരന്മാരുടെ അവർ പറയുന്ന എണ്ണത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഒരു കാര്യം പറഞ്ഞുകൂടി, ഒരു കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ ദർസ് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്ത വലിയ സൈനിക നീക്കങ്ങൾ, ഖുർആനിൽ പോലും പരാമർശിക്കപ്പെട്ട സൈനിക നീക്കങ്ങൾ, ഖുർആനിൽ ചെറിയ സൈനിക നീക്കങ്ങളെ കുറിച്ചും ചെറിയ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്ത വലിയ സൈനിക നീക്കങ്ങൾ, യുദ്ധങ്ങൾ എന്ന് പറയുന്നത് 7. ഈ 7 കുറിച്ചും ഖുർആനിൽ ഏതെങ്കിലും ഒരു നിലക്ക് പരാമർശം വന്നിട്ടുണ്ട്. ഒന്ന് ബദർ, രണ്ട് ഉഹദ്, മൂന്ന് ഖന്ദഖ്, നാല് ഖൈബർ, അഞ്ച് ഫത്ഹ് മക്ക, മക്ക വിജയം, ആറ് ഹുനൈൻ യുദ്ധം, ഏഴ് തബൂക്ക്. ഇതിൽ നമുക്കറിയാം തബൂക്കിൽ എന്തുണ്ടായിട്ടില്ല, യുദ്ധമുണ്ടായിട്ടില്ല, പക്ഷെ വലിയ ഏറ്റവും വലിയ സൈനിക നീക്കമായിരുന്നു. റോമക്കാർ അവർ യുദ്ധത്തിന് വരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ധരിച്ചത്, പക്ഷെ നടന്നിട്ടില്ല. ഇതാണ് ഏഴ് സുപ്രധാനമായ വലിയ യുദ്ധങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത വലിയ ഏഴ് യുദ്ധങ്ങൾ. ഇതാ ബദറും ഉഹദും ഖന്ദഖും അതുപോലെ ഖൈബറും ഫത്ഹ് മക്കയും ഹുനൈനും തബൂക്കും. ഇൻഷാഅല്ലാ ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലമ വബാരക അല അബ്ദിഹി വറസൂലഹ് നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.